കർത്താവ് നമ്മുടെ ബലത്തോടെ നിർത്തുന്നതിനായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചു. യേശു തന്നെ പ്രാർത്ഥിച്ച് അവർക്കൊരു മാതൃക കാണിച്ചു കൊടുത്തു. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന അന്ത്യനാളുകളിൽ ദൈവവചനം മാറ്റമില്ലാതെ പറയുന്നു, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുന്നവരായിരിക്കണം നാം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസ് എന്തായിരിക്കണം? നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തായിരിക്കണം? പലപ്പോഴും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ കുടുങ്ങിപ്പോകുവാൻ വളരെ സാധ്യതയുണ്ട്. നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദുവാകാനുള്ള ഒരു അപകട സാധ്യത നമുക്കുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ ശരിയായ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടും. കർത്താവായ യേശുവിന്റെ പ്രാർത്ഥനയുടെ ഫോക്കസ് ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം വരണമേ, അവന്റെ നാമം മഹത്വമെടുക്കണമേ, അവന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള ഒരു കാര്യമാണ് കർത്താവ് യേശു പ്രാർത്ഥനയിൽ പഠിപ്പിച്ചത്. പുതിയ നിയമത്തിലെ പ്രാർത്ഥനകൾ നാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ ലേഖനങ്ങളിലുമെല്ലാം പ്രാർത്ഥന അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? വളരെ അതിശയകരമെന്ന് നമുക്ക് തോന്നാം. കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റിലുള്ള ഒത്തിരി കാര്യങ്ങളൊന്നും അതിനകത്ത് കാണത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. നിങ്ങൾ തന്നെ ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തൊക്കെ പ്രാർത്ഥനകളാണ് പുതിയ നിയമത്തിൽ കാണുന്നത്? യേശു പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്ന ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അതിന്റെ 44-ാം വചനം. പുതിയ നിയമത്തിലെ കാണുന്ന ആദ്യത്തെ പ്രാർത്ഥനയാണത്.
ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ.
പുതിയ നിയമത്തിൽ കാണുന്ന ആദ്യത്തെ പ്രാർത്ഥന നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കാണുന്നത്. ഞാൻ ഈ വചനങ്ങളെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ നാം തന്നെ ഒന്ന് വിലയിരുത്തുക, ശോധന ചെയ്യുക. ശത്രുക്കൾക്ക് വേണ്ടി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്താൽ ഈ അടുത്ത നാളുകളെ പ്രാർത്ഥനയിൽ എന്താണ് എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചതെന്ന് നാം ദൈവത്തോട് തന്നെ പറയുക. കാരണം ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. എന്താണ് ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനകൾ? അത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത്. കാരണം നമ്മുടെ ശക്തിയിൽ ഈ പ്രാർത്ഥന തീരുമാനമെടുത്താലും സാധിക്കത്തില്ല. കാരണം ഉപദ്രവിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കാനാണോ? പ്രാർത്ഥനയുണ്ട്, എന്താണ് ഉപദ്രവിക്കുന്നവർക്ക് അവരെ ഒന്ന് ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ പ്രാർത്ഥനയിൽ വന്നാൽ? അങ്ങനെയുള്ള പ്രാർത്ഥനകളല്ല. ഒരിക്കല് ഈ ജോലി ചെയ്യുന്ന ഒരാള് ബോസ് ഭയങ്കര ശല്യം ചെയ്യുക, അപ്പം ആ ബോസിന് പ്രൊമോഷൻ കിട്ടാനാണോ പ്രാർത്ഥിക്കേണ്ടത്? ആ പുള്ളിയുടെ പ്രൊമോഷൻ തടഞ്ഞു വെക്കാനാണോ പ്രാർത്ഥിക്കേണ്ടത്? ആ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടാൻ തന്നെ പ്രാർത്ഥിച്ചോണം. അപ്പൊ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് തുണ നിൽക്കും. കാരണം അതുകൊണ്ടാണ് റോമലായനത്തിന്റെ 8-ൽ പറയുന്നത്, വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ട എന്തെന്ന് നാം അറിയുന്നില്ല. ചെറിയ ചൂടാത്ത നരകങ്ങളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ ആത്മാവിനുള്ള പ്രാർത്ഥന ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനകളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് ഇരിക്കും. യേശു പന്താട് സുവിശേഷം 10-ാം അധ്യായത്തില് 9-ാം അധ്യായം 9-ാം അധ്യായത്തിന്റെ 36, 37, 38 നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കൊഴിഞ്ഞവരും ചിനിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സിലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് പറഞ്ഞു. കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കുവാൻ ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയാണ്. നാം തുടർമാനമായി യാചിച്ചുകൊണ്ട് ഇരിക്കണം. നമുക്ക് തന്നു തല ഉയർത്തി നോക്കിയാൽ, യേശു പറഞ്ഞു നിങ്ങൾക്ക് തന്നു തല ഉയർത്തി നോക്കിയാൽ കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന നിലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. തല ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ പ്രശ്നങ്ങളിൽ മാത്രം നാം കുടുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ തല താന്നാണ് ഇരിക്കുന്നത്. എന്നാൽ അതിന്റെ അപ്പുറം, ഇപ്പോഴത്തെ നമ്മുടെ പ്രോബ്ലംസിന്റെ അപ്പുറത്തേക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തി നോക്കിയാൽ നമുക്ക് കാണാം പുരുഷാരം ചിതറിയവരും ചിന്നിയവരുമായി നമ്മുടെ ചുറ്റും അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൊയ്ത്തിലേക്ക് വേലക്കാരയക്കേണ്ടതിന് കൊയ്ത്തിന്റെ യജമാനനെയോട് യാചിപ്പിൻ. യാചിക്കുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്ലി കണ്ടിന്യൂസ്ലി മടുത്തു പോവാതെ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എഫേഷ്യ ലേഖനത്തിലെ 1-2 പ്രാർത്ഥനകൾ നമുക്ക് ശ്രദ്ധിക്കാം. 1-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വചനത്തില് പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ അതിലെ ചില പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ പദങ്ങളാണ് ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനകളായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരേണ്ടത്.
എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമതനം ഇന്നതെന്നും, അവന്റെ ബലത്തിൻ ബലബത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു.
കാരണം മനോഹരമായ അല്ലെങ്കിൽ ആഴമേറിയ ദൈവിക സത്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോസ്തലൻ ഒരു കാര്യം വ്യക്തമായിട്ടറിയാം, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ല എങ്കിൽ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് അവർക്ക് ലഭിച്ചില്ല എങ്കിൽ, അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അറിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതായി പോകും. അപ്പോൾ ദൈവവചന സത്യങ്ങൾ ഹൃദയത്തിന്റെ അകത്തിലേക്ക് കയറി ചെന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരമായി തീരുവാൻ ഇടയാകണമെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഒരു വ്യക്തിയോട് നാം ദൈവത്തിന്റെ സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിന് മുമ്പും അതിന് ശേഷവും ആ വ്യക്തിക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വിതച്ച വിത്ത്, ആ വചനം അവിടെ കിളുത്ത് ഫലമുണ്ടാവുന്നത്. കാരണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. അവൻ ഈ സാത്താൻ കളകൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീണ ഉടനെ അത് എടുത്തുകൊണ്ട് പോകുവാൻ അവനവിടെയുണ്ട്. എന്നാൽ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ആവശ്യബോധത്തോടുകൂടിയ പ്രാർത്ഥന അതിനെ, ആ വിത്തിനെ അവിടെ തന്നെ തുടരുവാൻ ഇടയാക്കും, അത് വളരുവാൻ ഇടയാക്കും. 3-ാം അധ്യായത്തിന്റെ 16-ാം വചനം
അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനോ വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഭീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകിയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. പ്രിയമക്കളെ, നമുക്ക് ഇന്നാളുകളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ പുറമെയുള്ള ബലത്തെക്കാൾ അപ്പുറമായി നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഇന്നമ്മാൻ ഒരു ബലം ആവശ്യമാണ്. അകത്തെ മനുഷ്യന്റെ ബലമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതികൂലങ്ങളില്, പ്രതിബന്ധങ്ങളില്, ബലഹീനതകളിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലമാണ്. ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കഷ്ടതകളിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഏറ്റവും നമ്മെ സഹായിക്കുന്നത് നമുക്ക് വരുന്ന ഒരു പ്രതികൂലം, ഒരു പ്രതിബന്ധം, ഒരു തകർച്ച, എന്തെങ്കിലും ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടായി, ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു ശബ്ദം, ഒരു വാക്ക് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചോളം വളരെ ശക്തി തരുന്ന ഒരു ശക്തിമാന്റെ അപ്പമായിരിക്കും. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം ഭക്ഷിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. ആ ഒരൊറ്റ വചനം നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങളുടെ കഷ്ടത മാറുന്നതാണോ, അതോ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു ശബ്ദം, എനിക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു, എനിക്ക് വേണ്ടി തന്നെ ഒരു ശബ്ദം, അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അത് മാത്രമാണ് നിലനിൽക്കുന്ന ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ കഴിയുന്നത്. ഒരു രോഗം വന്നാൽ അത് മാറി പിന്നെ അടുത്ത രോഗം വരാൻ സാധ്യത. എന്നാൽ ഇതിന്റെ നടുവിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അവരാണ് ഈ അവസാന നാളുകളിൽ ബലത്തോടെ നിൽക്കാൻ കഴിയുന്നത്. പ്രാർത്ഥന അതാണ്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ധ്യാനിക്കുക. ഇതൊരു ധ്യാന വിഷയമാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവ വചനത്തിലെ, പുതിയ നിയമത്തിലെ പ്രാർത്ഥനകൾ എന്തൊക്കെയായിരുന്നു? ഫിലിപ്പി ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാം വചനം.
നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും, വെറും സ്നേഹം ഉണ്ടാവുക മാത്രമല്ല, ആ പരിജ്ഞാനത്തിലും വിവേകത്തിലും ആ സ്നേഹം വർദ്ധിച്ചു വരണം. കർത്താവിന്റെ നാളെടുക്കും തോറും, കർത്താവിന്റെ വരവിങ്കൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. കാരണം നമ്മുടെ മുന്നിൽ ഇടർച്ചകൾ ഉണ്ടാക്കുന്ന അനവധി കാര്യങ്ങൾ ദൈവമക്കളുടെ മുന്നിൽ ഉണ്ട്. എന്നാൽ ദൈവമക്കൾ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു വിടുതൽ ദൈവമക്കൾക്ക് കൊടുക്കും. കൊളോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം 9-ാം വചനം.
അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കും.
എന്താണ് ആ പ്രാർത്ഥന?
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വേണം
നടന്ന്
ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ബലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്കും വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരും ആകണം എന്ന്
അപേക്ഷിക്കുന്നു. എത്ര 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 കാര്യങ്ങളാണ് അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുക. അതിന് 4:12
നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു.
ഞാൻ പുതിയ നിയമത്തിലെ എല്ലാ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വചനങ്ങൾ അല്ല ഇവിടെ എടുത്തത്, ചില വചനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇവിടെ എടുത്തത്. ഒന്ന് ശ്രദ്ധിക്കുക, ദൈവരാജ്യമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസ്. നമ്മുടെ പ്രാർത്ഥന എത്ര പെർസെന്റേജ് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനവും അതിനുവേണ്ടിയായിരിക്കണം നാം മാറ്റിവെക്കേണ്ടത്. എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല എങ്കിൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പ്രാർത്ഥനകളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നാം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഇത് ഈ കാര്യങ്ങൾ എത്രമാത്രം വരുന്നുണ്ട് എന്നൊന്ന് ശോധന ചെയ്യുക. ഈ കാര്യങ്ങൾ എത്രമാത്രം, കാരണം വളരെ പെട്ടെന്ന് നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. രോഗസൗഖ്യത്തിനും മറ്റു ബുദ്ധിമുട്ടുകൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം, തീർച്ചയായും നാം. പക്ഷെ അവിടത്തിൽ മാത്രം നാം കുടുങ്ങി പോകരുത്, അങ്ങനൊരു അപകട സാധ്യത നമുക്കുണ്ട്. അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നാം, ഞാൻ ഈ പുതിയ നിയമം എഴുതിയ കാലത്തും ഇവർക്ക് നമ്മൾ കടന്നു പോകുന്ന അനേകവധി പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ മാത്രമല്ല എപ്പോഴും. എങ്കിൽ ഇതിന്റെ നടുവിൽ ദൈവമക്കൾ ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. കാരണം ലോകത്തിലെല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയും അല്ലെ. എത്രയോ കാര്യങ്ങളാണ് പ്രാർത്ഥനാ റിക്വസ്റ്റുകളായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ എപ്പോഴും ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മെ സഹായിപ്പിക്കുന്ന ഒരു ഘടകം ദൈവവചനത്തിലുള്ള പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചൊന്ന് പഠിക്കുക. ഓടിച്ചു വായിക്കരുത്, വളരെ ശ്രദ്ധയോടെ വളരെ സാവധാനതയോടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ ഈ പ്രാർത്ഥന ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ നാം അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ വളരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളായി തീരുമ്പോൾ ദൈവത്തിന്റെ വൻ പ്രവൃത്തികളെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. തീർച്ചയായും നാം വിശ്വസിക്കണം. അതിന് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന വളരെ ആവശ്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ചിന്തകൾ മാത്രം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയായിരുന്നു. ഇന്നാളുകളിൽ നമുക്ക് നമ്മെ തന്നെയും പരസ്പരവും ഉത്സാഹിപ്പിക്കാം ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ. ഇത് കാണാതെ പഠിച്ചു പറയുന്ന ചില പ്രാർത്ഥനകളല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ആത്മാവ് എന്തായിരിക്കണമെന്നാണ് നാം ഈ വചനത്തിലൂടെ ശ്രദ്ധിച്ചത്, കേട്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ ഇന്ന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ഹിതപ്രകാരം നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകളെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളെല്ലാവരെയും നിന്നെ ബലപ്പെടുത്തണമേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ